ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. മാനേജ്മെന്റിന്റെ അന്തസ്സിന് ഹാനികരമായി പ്രവർത്തിച്ചു എന്ന കാരണത്താൽ കോരക്കാട്ട് പ്രൈമറി സ്കൂൾ അധ്യാപകൻ നാണുപിള്ളയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. മാനേജറുടെ നടപടിയെ ഡിപ്പാർട്ട്മെന്റ് ശരിവയ്ക്കുകയും ചെയ്തു. നാണുപിള്ള പഠിക്കുന്ന കാലത്ത് എല്ലാ ക്ലാസ്സിലും ഒന്നാമനായിരുന്നതുപോലെ വളരെ നല്ല സ്വഭാവമുള്ളവനുമായിരുന്നു. അദ്ദേഹത്തെ അറിയുന്നവർക്കൊക്കെ അസുഖകരമായിരുന്നു ഈ വാർത്ത. എന്താണ് അദ്ദേഹത്തിന്റെ തെറ്റെന്നറിയാൻ എനിക്ക് വളരെ ഉത്കണ്ഠയുണ്ടായി. 1898 ജനിച്ച് 1975 അന്തരിച്ച മലയാളത്തിന്റെ എക്കാലത്തെയും മികച്ച കഥാകാരന്മാരിൽ ഒരാളായ കാരൂർ നീലകണ്ഠപിള്ളയുടെ അത്ഭുത മനുഷ്യൻ എന്ന കഥയുടെ തുടക്കമാണിത്. കാരൂരും ഒരു അധ്യാപകനായിരുന്നു. തുച്ഛമായ ശമ്പളത്തിൽ ജീവിക്കേണ്ടി വന്ന അധ്യാപകരുടെ കൂട്ടത്തിൽ ഒരു അധ്യാപകൻ. 1928 ശമ്പള കൂടുതലിനു വേണ്ടി അധ്യാപകർ നടത്തിയ പ്രക്ഷോഭത്തിന് നേതൃത്വം വഹിച്ചതിനാൽ കാരൂരിനെ അന്ന് സർവീസിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. ഇങ്ങനെ അന്നത്തെ അധ്യാപകരുടെ ജീവിത സാഹചര്യം വ്യക്തമായി അറിയുന്ന ആളായതിനാലാണ് പൊതിച്ചോറ് പോലുള്ള കഥകൾ എഴുതാൻ കാരൂരിനായത്. വിശപ്പ് സഹിക്കാനാവാതെ ക്ലാസ്സിലെ കുട്ടിയുടെ പൊതിച്ചോറ് കട്ടുണ്ട അധ്യാപകന്റെ കഥ. ഒരു കാലഘട്ടത്തിന്റെ കഥയായിരുന്നു അത്. അന്ന് അധ്യാപകർക്ക് അങ്ങനെ പരമദയനീയമായ ഒരു കാലമായിരുന്നു. അത് ഓർമ്മിപ്പിക്കാനാവണം ഇന്നും ക്ലാസ് മുറികളിൽ പൊതിച്ചോറെന്ന കഥ ചർച്ചയാകാറുണ്ട്. എന്നാൽ ഈ കഥയുടെ പേരിലൊന്നും ഒരു വിദ്യാർത്ഥിക്കും അധ്യാപകരോട് അലിവ് തോന്നാറില്ല. കാരണം കാലം മാറി എന്നതിനാൽ തന്നെ. എന്നാൽ അത്രയേറെ ദുരിതക്കയത്തിലല്ലെങ്കിലും ചെയ്യുന്ന തൊഴിലിന് അർഹമായ ശമ്പളം പോലും ലഭിക്കാതെ അവഗണന നേരിടുന്നുണ്ട് അൺഎയ്ഡഡ് മേഖലയിലെ അധ്യാപകർ. കോവിഡ് കാലത്ത് ആ പേരും പറഞ്ഞ് ശമ്പളം പിടിച്ചുവച്ചിരിക്കുന്ന മാനേജ്മെന്റുകളുമുണ്ട്. കോവിഡ് കാരണം കുട്ടികളിൽ നിന്ന് ഫീസ് പിരിഞ്ഞു കിട്ടിയില്ല എന്ന കാരണം പറഞ്ഞ് അവധിക്കാലത്തെ ശമ്പളം നൽകാതിരിക്കുക, ശമ്പളം വൈകിപ്പിക്കുക തുടങ്ങിയ പരിപാടികളും പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. കോവിഡ് കാലത്തും വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുണ്ട്. എന്നാൽ അതേ സ്ഥാപനങ്ങൾ അധ്യാപകരുടെ ശമ്പളത്തിന്റെ കാര്യം വരുമ്പോൾ കോവിഡിനെ മറയാക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ വേണം കാരൂരിന്റെ അത്ഭുത മനുഷ്യൻ എന്ന കഥയെ വായിക്കാൻ. നാണുപിള്ളയെ പുറത്താക്കിയത് മാനേജ്മെന്റിന്റെ അന്തസ്സിന് ഹാനികരമായി പ്രവർത്തിച്ചു എന്നതിനാലാണ് എന്ന് പറഞ്ഞല്ലോ. പഠിക്കുന്ന കാലത്ത് നാണുപിള്ള എല്ലാ ക്ലാസ്സിലും ഒന്നാമനായിരുന്നു. നല്ല സ്വഭാവ ഗുണമുള്ളവനായിരുന്നു. എന്നിട്ടും എന്തിനാണ് നാണുപിള്ളയെ പുറത്താക്കിയത്? ഉത്കണ്ഠാകുലരായിരിക്കുന്നവർക്ക് വേണ്ടി അറിഞ്ഞത് പറയാം. നാണുപിള്ളയുടെ മകൻ 3ാം ഫാറത്തിൽ ജയിച്ചിട്ടുണ്ട്. നിവർത്തിയുണ്ടായിട്ട് പഠിപ്പിച്ചതല്ല. 5-6 ഇംഗ്ലീഷ് വാക്ക് പഠിച്ചിട്ട് പട്ടാളത്തിൽ ചേർന്നാൽ 50-60 രൂപ വീട്ടിൽ കിട്ടുമെന്നും അതുകൊണ്ട് 5-8 പേരുള്ള കുടുംബം കഴിഞ്ഞുകൂടുമെന്നും ആശിച്ച് ആ ഗതികേടുകാരൻ മകനെ ഇംഗ്ലീഷ് സ്കൂളിൽ ചേർത്തതാണ്. അവൻ തോൽക്കാതെ പഠിച്ചു. ഇനി സ്കൂൾ ഫൈനൽ ജയിക്കണം. അതിന് 3 കൊല്ലം വേണം. 6-7 നാഴിക അകലെയാണ് ഹൈസ്കൂൾ. പിന്നെ ഫീസും പുസ്തകവും മുണ്ടും അതൊന്നും നടപ്പില്ല. അതുകൊണ്ട് മകന്റെ പഠിത്തം നിർത്തി. അവനൊരു ജോലി കിട്ടിയാൽ തൽക്കാലം കുടുംബം പട്ടിണി കിടക്കാതെ നോക്കും. അങ്ങനെ നാണുപിള്ള ഒരു പരിചയക്കാരനെ കണ്ട് മകന്റെ ജോലിക്കാര്യം പറയാമെന്ന് കരുതി പുറപ്പെട്ടു. കാലും തലയും ഒരുപോലെ പൊള്ളുന്ന കുംഭമാസത്തെ തീവെയിലിൽ കാര്യമായിട്ടൊരു ആഹാരവും കഴിക്കാതെ 20 നാഴികയിലധികം നടന്ന് അദ്ദേഹം കോട്ടയത്ത് ചെന്ന് കാണേണ്ടയാളെ തിരക്കി കണ്ടുപിടിച്ചു. തിരികെ നടന്ന് ഏറ്റുമാനൂരെത്തി. അവിടെ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. വിശപ്പുകൊണ്ട് നാണുപിള്ള അടുത്തുള്ള ചായക്കടയിൽ കയറി 2 വടയും ഒരു കാപ്പിയും കഴിച്ചു. വില കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരുത്തൻ വിളിച്ചു പറഞ്ഞു 6.5 ചക്രം. നാണുപിള്ള ഞെട്ടിപ്പോയി. എങ്ങനെയാ? കാപ്പി 2.5 ചക്രം, 2 വട 4 ചക്രം. അയാൾ സ്തംഭിച്ചുപോയി. നാണുപിള്ളയുടെ തല പുകഞ്ഞ് തിന്നത് മുഴുവൻ കത്തിപ്പോയി. മാനേജർ ചക്രം തരാൻ ആവശ്യപ്പെടുന്നുണ്ട്. നാണുപിള്ളയുടെ കയ്യിൽ കൊടുക്കാൻ ചക്രമില്ല. അപ്പോഴാണ് സാറിന്റെ ചക്രം എത്രയാ എന്ന ഒരു ചെറുപ്പക്കാരന്റെ ചോദ്യം. 3 അണയെടുത്ത് മേശപ്പുറത്ത് വയ്ക്കുന്നതിനിടയിൽ നാണുപിള്ള പറഞ്ഞു 1.25 ചക്രം കുറവുണ്ട്. അവൻ കണക്ക് തീർത്ത് സാറിനെ സ്വതന്ത്രനാക്കി. സാറിനെ ഓർക്കുന്നില്ലേ? ഞാൻ സാറിന്റെ കൂടെ പഠിച്ചതാ. അവൻ തന്റെ കഥകൾ പറഞ്ഞു. കോട്ടയത്തൊരു വീട്ടിൽ ഭൃത്യനാണെന്നും സകല ചെലവും കഴിഞ്ഞ് 5 രൂപ ബാക്കി വരുമെന്നും അധ്യാപകനായ തനിക്ക് ആകെ കിട്ടുന്നത് 10 രൂപയാണ്. തന്റെ ചെലവിന് പോലും അത് തികയില്ല. പിന്നെ കുടുംബത്തിനെക്കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. അവരെ എങ്ങനെ പോറ്റും? അതായിരുന്നു നാണുപിള്ളയുടെ ചിന്ത. അവനോ യാത്ര പറഞ്ഞ് നടന്നു. പോകും വഴിക്കൊരു ബോർഡ് കണ്ടു. ഓല കുത്തിമറച്ച ഒരു ചെറിയ മുറിയുടെ വാതിൽക്കൽ എഴുതിയിരിക്കുന്നു: അത്ഭുത മനുഷ്യൻ, 2.5 അടി പൊക്കം, 25 റാത്തൽ, 36 വയസ്സ്, സംസാരിക്കും, കാണുന്നതിന് 1 അണ. നാണുപിള്ള നോക്കിയപ്പോൾ ആളുകൾ അകത്തേക്ക് കയറുന്നു, ഒരണ കൊടുക്കുന്നു, അത്ഭുത മനുഷ്യനെ കാണുന്നു, തിരികെ ഇറങ്ങുന്നു. നാണുപിള്ള അന്തം വിട്ടു. ഒടുവിൽ മാനേജറോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അയാൾ പറഞ്ഞു, ആണ്ടിൽ 500 രൂപയാ പാട്ടം എന്ന്. നാണുപിള്ളയുടെ മനസ്സിൽ അത്ഭുതം കോരിക്കോറി വന്നു. കാരണം ഈ അത്ഭുത മനുഷ്യനേക്കാൾ ഇരട്ടിയുണ്ട് നീളം, അയാളേക്കാൾ ഇരട്ടിയുണ്ട് തൂക്കം. എന്നിട്ടും തനിക്ക് ആണ്ടിൽ കിട്ടുന്നത് എത്രയാണ്? ഒടുവിൽ എങ്ങനെയാണ് ഈ നാണുപിള്ളയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് എന്നറിയണ്ടേ? ആ കഥ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. പുതിയ അത്ഭുത മനുഷ്യനെ കാണാൻ ആളുകൾ തിരക്കിക്കൂടി. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാനേജർ പുതിയ അത്ഭുത മനുഷ്യന്റെ ചെവിയിൽ മന്ത്രിച്ചു, 1 മണിക്കൂർ കൂടി ഇരിക്കണം. നാണുപിള്ളയുടെ സ്കൂളിന്റെ മാനേജർ കാഴ്ച കാണാൻ കയറി. അത്ഭുത മനുഷ്യന്റെ നേരെ നെറ്റി ചുളിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, എന്തടോ അത്ഭുതം? പുരികം വളച്ചുകൊണ്ട് അത്ഭുത മനുഷ്യൻ പ്രതിഭജിച്ചു, 25 കൊല്ലം പട്ടിണി കടന്നിട്ട് ചാകാത്തത് അത്ഭുതമല്ലേ? ഈ കരിഞ്ചന്തക്കാലത്ത് 10 രൂപ കൊണ്ടൊരു കുടുംബം 1 മാസം തള്ളുന്നത് അത്ഭുതമല്ലേ? ഒരു സ്ത്രീയും 5-6 കുട്ടികളും പട്ടിണിയിൽ പൊരിയുന്നത് കണ്ടിട്ട് ലജ്ജയുണ്ടാകാത്തവൻ അത്ഭുത മനുഷ്യനല്ലേ? നിങ്ങൾ കുറച്ചുനേരം അവിടെ നിൽക്കൂ. അത്ഭുതകരമായ നിങ്ങളുടെ മഹാമനസ്കതയുടെ ഫലം കാണാൻ വരുന്ന ജനങ്ങളുടെ തിരക്ക് കണ്ട് നിങ്ങൾക്ക് രസിക്കാം. സ്കൂൾ മാനേജർ കോപിച്ച് തുള്ളിച്ചാടി ഇറങ്ങിപ്പോയി. നാണുപിള്ള കുറെ ഉത്സാഹത്തോടെ പറയുകയാണ്, അങ്ങനെ 5 മണിക്കൂർ ഞാനിരുന്നു, എന്നുവച്ചാൽ 4 മണിവരെ. 2-3 നാഴിക പുലർന്നപ്പോൾ 4 കുപ്പിവളയും 1 ചീനച്ചട്ടിയുമായി വീട്ടിലേക്ക് ചെന്ന എന്നെ കുടുംബത്തിന്റെ ആനന്ദം പൊതിഞ്ഞു നിന്നു. പ്രദർശന മാനേജറുടെ ഔദാര്യം അന്നത്തെ ആഹാരത്തിലും ഞങ്ങൾ അനുഗ്രഹിച്ചു. അന്ന് തന്നെ സ്കൂളിൽ നിന്നും പിരിയാനുള്ള നോട്ടീസ് തന്ന് മാനേജർ എന്നെ അത്ഭുത മനുഷ്യൻ അല്ലാതാക്കി. 10 ആണ്ടുകൾക്ക് മുമ്പ് കാരൂർ എഴുതിയ അത്ഭുത മനുഷ്യന്റെ കഥ ഇന്നത്തെ സാഹചര്യത്തിൽ താരതമ്യത്തിന് ഉപയോഗിക്കുന്നത് അതിശയോക്തിപരവും യുക്തിക്ക് നിരക്കുന്നതുമാവില്ല. എങ്കിലും ഇതുപോലെ അത്ഭുത മനുഷ്യർ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്ന് മറക്കരുത്. അൺഎയ്ഡഡ് മേഖലയിൽ അധ്യാപകരായ ആ അത്ഭുത മനുഷ്യരുടെ കാര്യത്തിൽ അനുഭാവപൂർണമായ ഇടപെടൽ ഉണ്ടാകണം.